പ്രിയമുള്ളവരെ, ആവർത്തന പുസ്തകമാണല്ലോ നാം ഇതുവരെ വായിച്ചു വന്നത്. എന്നാൽ ഇന്നു മുതൽ യോശുവയുടെ പുസ്തകം വായിക്കുവാൻ തുടങ്ങുന്നു. ഈ പുസ്തകം ശരിക്കും മനസ്സിലാക്കുവാൻ ഒരു മുഖപുര ഇന്നെ നൽകട്ടെ. എഴുത്തുകാരൻ യോശുവ തന്നെയാണ്. യോശുവ മുതൽ എസ്തേർ വരെയുള്ള പുസ്തകങ്ങളെ ചരിത്ര പുസ്തകങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. ചരിത്രത്തെ നിയന്ത്രിക്കുന്ന, ചരിത്രത്തിനെ ചുക്കാൻ പിടിക്കുന്ന, എല്ലാ അധികാരങ്ങളും മേലും വാഴുന്ന ഒരു ദൈവത്തെയാണ് നാം ചരിത്ര പുസ്തകങ്ങളിൽ കാണുന്നത്. വിദൂരതയിൽ ഉയരത്തിൽ ഇരിക്കുന്ന ദൈവം മാത്രമല്ല, ചരിത്രത്തിൽ ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ദൈവത്തെയാ ഈ പുസ്തകത്തിൽ നാം കാണുന്നത്. യോശുവ എന്ന വാക്കിന്റെ അർത്ഥം യഹോവ രക്ഷിക്കുന്നു. ഗ്രീക്കിൽ യേശു എന്ന പേരിന്റെ എബ്രായ രൂപമാണ് യോശുവ. കനാൻ ദേശം ജയിച്ചടക്കിയത് യോശുവയുടെ നേതൃത്വത്തിലാണെങ്കിലും വാസ്തവത്തിൽ യുദ്ധങ്ങളെ നയിച്ചത് ദൈവം തന്നെയാണ്. മിസ്രയീമിൽ ഒരു അടിമയായി ജനിച്ച യോശുവ വാറ്റത്തെ നാട്ടിലെത്തുമ്പോൾ ഒരു വീര യോദ്ധാവായി രൂപാന്തരപ്പെട്ടിരുന്നു. ആദ്യകാലത്ത് മോശയുടെ ഒരു ഭൃത്യനായിരുന്ന യോശുവ കനാൻ ദേശം ഒറ്റുനോക്കുവാൻ പോയ 12 ഗോത്ര തലവന്മാരിൽ ഒരാളും ദൈവത്തോട് പൂർണ്ണമായി പറ്റി നിന്ന രണ്ടുപേരിൽ ഒരുവനും. പിൽക്കാലത്ത് മോശയുടെ പിൻഗാമിയായി ഉയർത്തപ്പെട്ട യോശുവ വിശ്വാസത്തിന്റെയും ധൈര്യത്തിന്റെയും അനുസരണ ജീവിതത്തിന്റെയും ഒരു ഉജ്ജ്വല മാതൃകയാണ്. 3 പ്രധാന സൈനിക നീക്കങ്ങളിലൂടെ യോശുവ കനാൻ ദേശത്തെ കീഴടക്കുന്നതാണ് ഈ പുസ്തകത്തിലെ പ്രധാന വിഷയം. വാസ്തവത്തിൽ വിജയം കരസ്ഥമാക്കിയത് സൈനിക ശക്തിയല്ല, ദൈവത്തിലുള്ള വിശ്വാസത്താലും അനുസരണത്താലുമാണ്. ദൈവം വാഗ്ദത്തം ചെയ്തതിനെ കരസ്ഥമാക്കുവാൻ ആത്മാർത്ഥമായി ശ്രമിക്കുമ്പോൾ ദുഷ്ടശക്തികളോട് പോരാടേണ്ടി വരുമെന്നുള്ള ഒരു വലിയ സന്ദേശം നാം ഈ പുസ്തകത്തിൽ കാണുന്നു. യോശുവ വരുത്തിയ സ്വസ്ഥത, ദൈവം ഇസ്രായേലിന് നൽകിയ സ്വസ്ഥത, പിതാക്കന്മാരുടെ അവിശ്വസ്ത നിമിത്തം അവർക്ക് ആസ്വദിക്കാനായില്ല എന്ന ഒരു വലിയ പ്രമേയം നാം യോശുവയുടെ പുസ്തകത്തിൽ കാണുന്നു. ഈ സ്വസ്ഥത ഒരു നിഴലാണ്. യഥാർത്ഥത്തിൽ ദൈവം യേശുക്രിസ്തു മുഖാന്തരം ഒരുക്കിയിരിക്കുന്ന സ്വസ്ഥതയിലാണ് ഈ വാക്തത്വം നിറവേറുന്നത്. ഈ പുസ്തകത്തിന്റെ ലക്ഷ്യം, യോശുവയുടെ പുസ്തകത്തിന്റെ പർപ്പസ്, എഴുതിയ ഉദ്ദേശം, ഇസ്രായേൽ ജനം കനാൻ നാടിനെ കീഴടക്കിയ ചരിത്രം രേഖപ്പെടുത്തുക എന്നതാണ്. ഞാനും എന്റെ കുടുംബമോ ഞങ്ങളെ യഹോവയെ സേവിക്കും എന്ന യോശുവയുടെ അന്ത്യ പ്രഖ്യാപനം എല്ലാ കാലത്തേക്കുമുള്ള മറക്കാനാവാത്ത ഒരു പ്രതിജ്ഞ. നമുക്കതൊരു വെല്ലുവിളിയാണ്. വിശുദ്ധ മാതൃകാ ജീവിതം നയിച്ച യോശുവ 110 വയസ്സുള്ളവനായി നിദ്ര പ്രാപിച്ചു. യോശുവയുടെ പുസ്തകത്തിന്റെ താക്കോൽ വാക്ക് ഇത്. യോശുവയുടെ പുസ്തകം 1 അതിന്റെ 8 വാക്യത്തിൽ നാം കാണുന്നു. ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്. അതിൽ എഴുതിയിരിക്കുന്നത് പോലെ ഒക്കെയും പ്രമാണിച്ച് നടക്കേണ്ടതിന് നീ രാവും പകലും അത് ധ്യാനിച്ചു കൊണ്ടിരിക്കണം. എന്നാൽ നിന്റെ പ്രവൃത്തി സാധിക്കും, നീ കൃതാർത്ഥനായി. നിന്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെയും നിന്നോട് കൂടെ ഉള്ളതുകൊണ്ട് ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക. ഭയപ്പെടരുത്, ഭ്രമിക്കരുത് എന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ചുവല്ലോ. യുദ്ധങ്ങളെ നടത്തുന്നത് ദൈവമാണ്. ചരിത്രത്തിൽ ഇറങ്ങി വന്ന് ചരിത്രത്തിന്റെ ചുക്കാൻ പിടിച്ച് ദൈവജനത്തെ വിജയത്തിലേക്ക് നയിക്കുന്ന കർത്താവിനെ ഈ പുസ്തകം ചൂണ്ടി കാണിക്കുന്നു. യോശുവയുടെ പുസ്തകം പഠനം, വായന ഇവ നമുക്ക് ഏവർക്കും അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
ദൈവനാമത്തിന് മഹത്വം. ഇന്ന് 20 മാർച്ച്. ഇന്നത്തെ ദൈവവചന ധ്യാനത്തിനായി വായിക്കുന്ന വേദഭാഗങ്ങൾ യോശുവയുടെ പുസ്തകം 1 മുതൽ 3 വരെയുള്ള അധ്യായങ്ങളും ലൂക്കോസ് എഴുതിയ സുവിശേഷം 1 57 മുതൽ 80 വരെയുള്ള വാക്യങ്ങളും. വായിക്കുന്നു യോശുവ 1. യഹോവയുടെ ദാസനായ മോശയുടെ മരണശേഷം യഹോവ നൂന്റെ മകനായി മോശയുടെ ശുശ്രൂഷകനായ യോശുവയോട് അരളി ചെയ്തത്, എന്റെ ദാസനായ മോശ മരിച്ചു, ആകയാൽ നീയും ഈ ജനമൊക്കെയും പുറപ്പെട്ട് യോർദാനക്കരെ ഞാൻ ഇസ്രായേൽ മക്കൾക്ക് കൊടുക്കുന്ന ദേശത്തേക്ക് കടന്നു പോകുവിൻ. നിങ്ങളുടെ ഉള്ളംകാൽ ചവിട്ടുന്ന സ്ഥലമൊക്കെയും ഞാൻ മോശയോട് കൽപ്പിച്ചതുപോലെ നിങ്ങൾക്ക് തന്നിരിക്കുന്നു. മരുഭൂമിയും ഈ ലെബാനോനും തുടങ്ങി ഫ്രാത്ത് എന്ന മഹാനദി വരെയും ഹിത്തിയരുടെ ദേശമൊക്കെയും പടിഞ്ഞാറ് മഹാസമുദ്രം വരെയും നിങ്ങളുടെ അതിരായിരിക്കും. നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കിയില്ല. ഞാൻ മോശയോട് കൂടെ ഇരുന്നത് പോലെ നിന്നോട് കൂടെയും ഇരിക്കും. ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. ഉറപ്പും ധൈര്യവുമുള്ളവനായിരിക്ക. ഞാൻ അവർക്ക് കൊടുക്കുമെന്ന് അവരുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശം നീ ഈ ജനത്തിന് അവകാശമായി വിഭാഗിക്കും. എന്റെ ദാസനായ മോശ നിന്നോട് കൽപ്പിച്ചിട്ടുള്ള ന്യായ പ്രമാണമൊക്കെയും അനുസരിച്ച് നടക്കേണ്ടതിന് നല്ല ഉറപ്പും ധൈര്യവുമുള്ളവനായി മാത്രം ഇരിക്ക. ചെല്ലുന്നിടത്തൊക്കെയും നീ ശുഭമായിരിക്കേണ്ടതിന് അത് വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. ഈ ന്യായ പ്രമാണ പുസ്തകത്തിലുള്ളത് നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്. അതിലെഴുതിയിരിക്കുന്നത് പോലെയൊക്കെയും പ്രമാണിച്ചു നടക്കേണ്ടതിന് നീ രാവും പകലും അത് ധ്യാനിച്ചു കൊണ്ടിരിക്കണം. എന്നാൽ നിന്റെ പ്രവൃത്തി സാധിക്കും, നീ കൃതാർത്ഥനായും ഇരിക്കും. നിന്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെയും നിന്നോട് കൂടെയുള്ളത് കൊണ്ട് ഉറപ്പും ധൈര്യവുമുള്ളവനായിരിക്ക. ഭയപ്പെടരുത്, ഭ്രമിക്കുമരുത് എന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ചുവല്ലോ. എന്നാറെ യോശുവ ജനത്തിന്റെ പ്രമാണികളോട് കൽപ്പിച്ചത് പാളയത്തിൽ കൂടി കടന്ന് ജനത്തോട് നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് അവകാശമായി തരുന്ന ദേശം കൈവശമാക്കുവാൻ ചെല്ലേണ്ടതിന് നിങ്ങൾ 3 ദിവസം കഴിഞ്ഞിട്ട് യോർദാൻ അക്കരെ കടക്കേണ്ടതാകിയാൽ ഭക്ഷണ സാധനം ഒരുക്കിക്കൊള്ളുവീൻ എന്ന് കൽപ്പിച്ചു. പിന്നെ യോശുവ രൂബേന്യരോടും ഗാദ്യരോടും മനുഷ്യരുടെ പാതി ഗോത്രത്തോടും പറഞ്ഞതെന്തെന്നാൽ യഹോവയുടെ ദാസനായ മോശ നിങ്ങളോട് കൽപ്പിച്ച വചനം ഓർത്തുകൊള്ളുവീൻ. നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് സ്വസ്ഥത നൽകി ഈ ദേശവും തന്നിരിക്കുന്നു. നിങ്ങളുടെ ഭാര്യമാരും കുഞ്ഞുകുട്ടികളും നിങ്ങളുടെ കന്നുകാലികളും യോർദാനിക്കരെ മോശ നിങ്ങൾക്ക് തന്നിട്ടുള്ള ദേശത്തിരിക്കട്ടെ. എന്നാൽ നിങ്ങളിൽ യുദ്ധപ്രാപ്തരായവർ ഒക്കെയും സന്നദ്ധരായി നിങ്ങളുടെ സഹോദരന്മാർക്ക് മുമ്പായി കടന്നു ചെന്ന് യഹോവ നിങ്ങൾക്ക് എന്ന പോലെ നിങ്ങളുടെ സഹോദരന്മാർക്ക് സ്വസ്ഥത നൽകുകയും നിങ്ങളുടെ ദൈവമായ യഹോവ അവർക്ക് കൊടുക്കുന്ന ദേശം അവർ കൈവശമാക്കുകയും ചെയ്യുവോളം അവരെ സഹായിക്കണം. അതിന്റെ ശേഷം നിങ്ങൾ യഹോവയുടെ ദാസനായ മോശ കിഴക്ക് യോർദാനിക്കരെ നിങ്ങൾക്ക് തന്നിട്ടുള്ള അവകാശ ദേശത്തേക്ക് മടങ്ങി വന്ന് അതിനെ അനുഭവിച്ചു കൊള്ളേണം. അവർ യോശുവയോട് നീ ഞങ്ങളോട് കൽപ്പിക്കുന്നതൊക്കെയും ഞങ്ങൾ ചെയ്യും, ഞങ്ങളെ അയക്കുന്നിടത്തൊക്കെയും ഞങ്ങൾ പോകും, ഞങ്ങൾ മോശയെ സകലത്തിലും അനുസരിച്ചതുപോലെ നിന്നെയും അനുസരിക്കും, നിന്റെ ദൈവമായ യഹോവ മോശയോടുകൂടി ഇരുന്നത് പോലെ നിന്നോടുകൂടെയും ഇരുന്നാൽ മതി. ആരെങ്കിലും നിന്റെ കൽപ്പന മറുക്കുകയും നീ കൽപ്പിക്കുന്ന യാതൊന്നിലും നിന്റെ വാക്ക് അനുസരിക്കാതിരിക്കുകയും ചെയ്താൽ അവൻ മരിക്കണം, ഉറപ്പും ധൈര്യവുമുള്ളവനായി മാത്രം ഇരുന്നാലും എന്നുത്തരം പറഞ്ഞു. 2 അനന്തരം നൂന്റെ മകനായ യോശുവ രഹസ്യമായി ഒറ്റുനോക്കേണ്ടതിന് ഷിത്തീമിൽ നിന്ന് 2 അയച്ചു. നിങ്ങൾ പോയി ദേശവും യെരിഹോ പട്ടണവും നോക്കി വരുവീൻ എന്ന് പറഞ്ഞു. അവർ പുറപ്പെട്ട് രാഹാബ് എന്നു പേരുള്ള ഒരു വേശ്യയുടെ വീട്ടിൽ ചെന്ന് അവിടെ പാർത്തു. ഇസ്രയേൽ മക്കളിൽ ചിലർ ദേശത്തെ ശോധന ചെയ്യാൻ രാത്രിയിൽ ഇവിടെ വന്നിരിക്കുന്നുവെന്ന് യെരിഹോ രാജാവിന് അറിവ് കിട്ടി. യെരിഹോ രാജാവ് രാഹാബിന്റെ അടുക്കൽ ആളയച്ചു. നിന്റെ അടുക്കൽ വന്ന് വീട്ടിൽ കയറിയിരിക്കുന്ന മനുഷ്യരെ പുറത്തിറക്കി തരിക, അവർ ദേശമൊക്കെയും ഒറ്റുനോക്കുവാൻ വന്നവരാകുന്നു എന്ന് പറയിച്ചു. ആ സ്ത്രീ അവരെ 2 കൂട്ടിക്കൊണ്ടുപോയി ഒളിപ്പിച്ചിട്ട് അവർ എന്റെ അടുക്കൽ വന്നിരുന്നുവെങ്കിലും എവിടുത്തുകാർ എന്ന് ഞാൻ അറിഞ്ഞില്ല. ഇരുട്ടായപ്പോൾ പട്ടണവാതിൽ അടയ്ക്കുന്ന സമയത്ത് അവർ പുറപ്പെട്ടു പോയി. എവിടേക്ക് പോയി എന്ന് ഞാൻ അറിയുന്നില്ല. വേഗത്തിൽ അവരുടെ പിന്നാലെ ചെല്ലുവീൻ, എന്നാൽ അവരെ കണ്ടുപിടിക്കാം എന്ന് പറഞ്ഞു. എന്നാൽ അവൾ അവരെ വീട്ടിൻ മുകളിൽ കൊണ്ടുപോയി അവിടെ അടുക്കി വെച്ചിരുന്ന ചണത്തണ്ടുകളുടെ ഇടയിൽ ഒളിപ്പിച്ചിരുന്നു. ആ ആളുകൾ യോർദാനിലേക്കുള്ള വഴിയായി കടവുകൾ വരെ അവരെ തിരഞ്ഞു ചെന്നു. തിരഞ്ഞു ചെന്നവർ പുറപ്പെട്ട ഉടനെ പട്ടണവാതിൽ അടച്ചു. എന്നാൽ അവർ കിടപ്പാൻ പോകും മുമ്പേ അവൾ മുകളിൽ അവരുടെ അടുക്കൽ ചെന്ന് അവരോട് പറഞ്ഞത്, യഹോവ ഈ ദേശം നിങ്ങൾക്ക് തന്നിരിക്കുന്നു, നിങ്ങളെയുള്ള ഭീതി ഞങ്ങളുടെ മേൽ വീണിരിക്കുന്നു, ഈ ദേശത്തിലെ നിവാസികൾ എല്ലാവരും നിങ്ങളുടെ നിമിത്തം ഉരുകിപ്പോകുന്നു എന്ന് ഞാൻ അറിയുന്നു. നിങ്ങൾ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു വരുമ്പോൾ യഹോവ നിങ്ങൾക്ക് വേണ്ടി ചെങ്കടലിലെ വെള്ളം വറ്റിച്ചതും യോർദാൻ അക്കരെ വെച്ച് നിങ്ങൾ നിർമൂലമാക്കിയ സീഹോൻ, ഓഗ് എന്ന 2 രാജാക്കന്മാരോട് ചെയ്തതും ഞങ്ങൾ കേട്ടു. കേട്ടപ്പോൾ തന്നെ ഞങ്ങൾ ഹൃദയമുരുകി. നിങ്ങളുടെ നിമിത്തം എല്ലാവർക്കും ധൈര്യം കെട്ടുപോയി. നിങ്ങളുടെ ദൈവമായ യഹോവ തന്നെ മീതെ സ്വർഗത്തിലും താഴെ ഭൂമിയിലും ദൈവമാകുന്നു. ആകയാൽ ഞാൻ നിങ്ങളോട് ദയ ചെയ്തുകൊണ്ട് നിങ്ങളും എന്റെ പിതൃഭവനത്തോട് ദയ ചെയ്ത് എന്റെ അപ്പനെയും അമ്മയെയും എന്റെ സഹോദരന്മാരെയും സഹോദരിമാരെയും അവർക്കുള്ള സകലത്തെയും ജീവനോടെ രക്ഷിച്ച് ഞങ്ങളുടെ ജീവനെ മരണത്തിൽ നിന്ന് വിടുവിക്കുമെന്ന് യഹോവയെ ചൊല്ലി എന്നോട് സത്യം ചെയ്യുകയും ഉറപ്പുള്ള ഒരു ലക്ഷ്യം തരികയും വേണം. അവർ അവളോട്, ഞങ്ങളുടെ ഈ കാര്യം നിങ്ങൾ അറിയിക്കാതെ ഇരുന്നാൽ നിങ്ങളുടെ ജീവന് പകരം ഞങ്ങളുടെ ജീവൻ വെച്ചുകൊടുക്കും. യഹോവ ഈ ദേശം ഞങ്ങൾക്ക് തരുമ്പോൾ ഞങ്ങൾ നിന്നോട് ദയയും വിശ്വസ്തതയും കാണിക്കും എന്ന് ഉത്തരം പറഞ്ഞു. എന്നാറെ അവൾ അവരെ കിളിവാതിലിലൂടെ ഒരു കയറ് കെട്ടി ഇറക്കി. അവളുടെ വീട് കോട്ടമതിലിന്മേലായിരുന്നു. അവൾ മതിലിന്മേൽ പാർത്തിരുന്നു. അവൾ അവരോട്, തിരിഞ്ഞു പോയവർ നിങ്ങളെ കണ്ടുപിടിക്കാതിരിക്കേണ്ടതിന് നിങ്ങൾ പർവ്വതത്തിൽ കയറി അവർ മടങ്ങിപ്പോരുവോളം 3 ദിവസം അവിടെ ഒളിച്ചിരിപ്പീൻ. അതിന്റെ ശേഷം നിങ്ങളുടെ വഴിക്ക് പോകാം എന്ന് പറഞ്ഞു. അവർ അവളോട് പറഞ്ഞത്, ഞങ്ങൾ ഈ ദേശത്ത് വരുമ്പോൾ നീ ഞങ്ങളെ ഇറക്കിവിട്ട ഈ കിളിവാതിൽക്കൽ ഈ ചുവപ്പ് ചരട് കെട്ടുകയും നിന്റെ അപ്പനെയും അമ്മയെയും സഹോദരന്മാരെയും പിതൃഭവനത്തെയൊക്കെയും നിന്റെ അടുക്കൽ വീട്ടിൽ വരുത്തിക്കൊള്ളുകയും വേണം. അല്ലെങ്കിൽ നീ ഞങ്ങളെ കൊണ്ട് ചെയ്യിച്ച സത്യത്തിൽ നിന്ന് ഞങ്ങൾ ഒഴിവുള്ളവരാകും. ആരെങ്കിലും വീടുവാതിലിന് പുറത്തിറങ്ങിയാൽ അവന്റെ രക്തം അവന്റെ തലമേലിരിക്കും. ഞങ്ങൾ കുറ്റമില്ലാത്തവരാകും. നിന്നോടുകൂടെ വീട്ടിലിരിക്കുമ്പോൾ വല്ലവനും അവന്റെ മേൽ കൈവച്ചാൽ അവന്റെ രക്തം ഞങ്ങളുടെ തലമേലിരിക്കും. എന്നാൽ നീ ഞങ്ങളുടെ കാര്യം അറിയിച്ചാൽ നീ ഞങ്ങളെ കൊണ്ട് ചെയ്യിച്ച സത്യത്തിൽ നിന്ന് ഞങ്ങൾ ഒഴിവുള്ളവരാകും. അതിന് അവൾ, നിങ്ങൾ പറഞ്ഞതുപോലെ ആകട്ടെ എന്ന് പറഞ്ഞ് അവരെ അയച്ചു. അങ്ങനെ അവർ പോയി. അവൾ ആ ചുവപ്പ് ചരട് കിളിവാതിൽക്കൽ കെട്ടി. അവർ പുറപ്പെട്ട് പർവ്വതത്തിൽ ചെന്നു. തിരഞ്ഞു പോയവർ മടങ്ങിപ്പോരും വരെ 3 ദിവസം അവിടെ താമസിച്ചു. തിരഞ്ഞു പോയവർ വഴി നീളെ അവരെ അന്വേഷിച്ചു, കണ്ടില്ലതാനും. അങ്ങനെ അവർ ഇരുവരും പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി അക്കരെ കടന്ന് നൂന്റെ മകനായ യോശുവയുടെ അടുക്കൽ ചെന്ന് തങ്ങൾക്ക് സംഭവിച്ചതൊക്കെയും അവനെ അറിയിച്ചു. യഹോവ ദേശമൊക്കെയും നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. നിശ്ചയം ദേശത്തിലെ നിവാസികൾ എല്ലാവരും നമ്മുടെ നിമിത്തം ഉരുകിപ്പോകുന്നു എന്ന് അവർ യോശുവയോട് പറഞ്ഞു. 3 അധ്യായം. അനന്തരം യോശുവ അധികാലത്ത് എഴുന്നേറ്റ് അവനും ഇസ്രയേൽ മക്കളെ എല്ലാവരും ഷിത്തീമിൽ നിന്ന് പുറപ്പെട്ട് യോർദാൻ അരികെ വന്ന് മറുകര കടക്കും വരെ അവിടെ താമസിച്ചു. 3 ദിവസം കഴിഞ്ഞിട്ട് പ്രമാണികൾ പാളയത്തിൽ കൂടി നടന്ന് ജനത്തോട് കൽപ്പിച്ചതെന്തെന്നാൽ, നിങ്ങളുടെ ദൈവമായ യഹോവയുടെ നിയമപ്പെട്ടകത്തെയും അതിനെ ചുമക്കുന്ന ലേവ്യരായ പുരോഹിതന്മാരെയും നിങ്ങൾ കാണുമ്പോൾ നിങ്ങളുടെ സ്ഥലം വിട്ട് പുറപ്പെട്ട് അതിന്റെ പിന്നാലെ ചെല്ലേണം. എന്നാൽ നിങ്ങൾക്കും അതിനും ഇടയിൽ 2,000 മുഴം അകലമുണ്ടായിരിക്കണം. അതിനോടടുക്കരുത്. അങ്ങനെ നിങ്ങൾ പോകേണ്ടുന്ന വഴി അറിയും. ഈ വഴിക്ക് നിങ്ങൾ മുമ്പേ പോയിട്ടില്ലല്ലോ. പിന്നെ യോശുവ ജനത്തോട്, നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പീൻ, യഹോവ നാളെ നിങ്ങളുടെ ഇടയിൽ അതിശയം പ്രവർത്തിക്കുമെന്ന് പറഞ്ഞു. പുരോഹിതന്മാരോട് യോശുവ, നിങ്ങൾ നിയമപ്പെട്ടകമെടുത്ത് ജനത്തിന് മുമ്പേ അക്കരെ കടപ്പീൻ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ നിയമപ്പെട്ടകമെടുത്ത് ജനത്തിന് മുമ്പായി നടന്നു. പിന്നെ യഹോവ യോശുവയോട്, ഞാൻ മോശയോടുകൂടി ഇരുന്നതുപോലെ നിന്നോടുകൂടെയും ഇരിക്കും എന്ന് ഇസ്രയേൽ എല്ലാം അറിയേണ്ടതിന് ഞാൻ ഇന്ന് അവർ കാണിക്കെ നിന്നെ വലിയവനാക്കുവാൻ തുടങ്ങും. നിയമപ്പെട്ടകൻ ചുമക്കുന്ന പുരോഹിതന്മാർ യോർദാനിലെ വെള്ളത്തിന്റെ വക്കത്തെത്തുമ്പോൾ യോർദാനിൽ നിൽപ്പാൻ കൽപ്പിക്കുക എന്ന് അരുളി ചെയ്തു. യോശുവ ഇസ്രയേൽ മക്കളോട്, ഇവിടെ വന്ന് നിങ്ങളുടെ ദൈവമായ യഹോവയുടെ വചനം കേൾപ്പീൻ എന്ന് പറഞ്ഞു. യോശുവ പറഞ്ഞത് എന്തെന്നാൽ, ജീവനുള്ള ദൈവം നിങ്ങളുടെ ഇടയിലുണ്ട്. അവൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് കനാന്യർ, ഹിത്യർ, ഹിവ്യർ, പെരിസ്യർ, ഗിർഗഷ്യർ, അമോനിയർ, യബൂസിയർ എന്നിവരെ നീക്കിക്കളയുമെന്ന് നിങ്ങൾ ഇതിനാൽ അറിയും. ഇതാ, സർവഭൂമിക്ക് നാഥനായവന്റെ നിയമപ്പെട്ടകം നിങ്ങൾക്ക് മുമ്പായി യോർദാനിലേക്ക് കടക്കുന്നു. ആകയാൽ ഓരോ ഗോത്രത്തിൽ നിന്ന് ഓരോ ആൾ വീതം, ഇസ്രയേൽ ഗോത്രങ്ങളിൽ നിന്ന് 12 ആളെ കൂട്ടുവീൻ. സർവഭൂമിയുടെ നാഥനായ യഹോവയുടെ പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരുടെ ഉള്ളങ്കാൽ യോർദാനിലെ വെള്ളത്തിൽ ചവിട്ടുമ്പോൾ ഉടനെ യോർദാനിലെ വെള്ളം 2 പിരിഞ്ഞിട്ട് മേൽ നിന്ന് ഒഴുകുന്ന വെള്ളം ചിറ പോലെ നിൽക്കും. അങ്ങനെ ജനം യോർദാൻ അക്കരെ കടപ്പാൻ നിങ്ങളുടെ കൂടാരങ്ങളിൽ നിന്ന് പുറപ്പെട്ട് നിയമപ്പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാർ ജനത്തിന് മുമ്പായി പെട്ടകം ചുമന്നുകൊണ്ട് യോർദാൻ അരികെ വന്നു. കൊയ്ത്ത് കാലത്തൊക്കെയും യോർദാൻ തീരമെല്ലാം കവിഞ്ഞൊഴുകും. പെട്ടകം ചുമന്ന പുരോഹിതന്മാരുടെ കാൽ വെള്ളത്തിന്റെ വക്കത്ത് മുങ്ങിയപ്പോൾ മേൽവെള്ളത്തിന്റെ ഒഴുക്ക് നിന്നു. സാരെഥാന് സമീപത്തുള്ള ആദാം പട്ടണത്തിനരികെ ബഹുദൂരത്തോളം ചിറ പോലെ പൊങ്ങി. അരാബയിലെ കടലായ ഉപ്പുകടലിലേക്ക് ഒഴുകിയ വെള്ളം വാർന്നുപോയി. ജനം എരിഹോവിന് നേരെ മറുകര കടന്നു. യഹോവയുടെ നിയമപ്പെട്ടകം ചുമന്ന പുരോഹിതന്മാർ യോർദാന്റെ നടുവിൽ ഉണങ്ങിയ നിലത്ത് ഉറച്ചു നിന്നു. ഇസ്രയേൽ ജനമൊക്കെയും യോർദാൻ കടന്നു തീരുവോളം ഉണങ്ങിയ നിലത്തുകൂടെ നടന്നുപോയി. ലൂക്കോസ് എഴുതിയ സുവിശേഷം 1 അധ്യായം 57 മുതൽ 80 വരെയുള്ള വാക്യങ്ങൾ. എലീശബത്തിന് പ്രസവിപ്പാനുള്ള കാലം തികഞ്ഞപ്പോൾ അവൾ ഒരു മകനെ പ്രസവിച്ചു. കർത്താവ് അവൾക്ക് വലിയ കരുണ കാണിച്ചു എന്ന് അയൽക്കാരും ചാർച്ചക്കാരും കേട്ടിട്ട് അവളോടുകൂടെ സന്തോഷിച്ചു. 8-ാം നാളിൽ അവർ പൈതലിനെ പരിച്ഛേദന ചെയ്യുവാൻ വന്നു. അപ്പന്റെ പേർ പോലെ അവന് സെക്കരിയാവ് എന്ന് പേർ വിളിപ്പാൻ ഭാവിച്ചു. അവന്റെ അമ്മയോ, അല്ല, അവന് യോഹന്നാൻ എന്ന് പേരിടണമെന്ന് പറഞ്ഞു. അവർ അവളോട്, നിന്റെ ചാർച്ചയിൽ ഈ പേരുള്ളവർ ആരുമില്ലല്ലോ എന്ന് പറഞ്ഞു. പിന്നെ അവൻ എന്തു പേർ വിളിപ്പാൻ വിചാരിക്കുന്നുവെന്ന് അപ്പനോട് ആംഗ്യം കാട്ടി ചോദിച്ചു. അവൻ ഒരു എഴുത്തുപലക ചോദിച്ചു. അവന്റെ പേർ യോഹന്നാൻ എന്നെഴുതി. എല്ലാവരും ആശ്ചര്യപ്പെട്ടു. ഉടനെ അവന്റെ വായും നാവും തുറന്നു. അവൻ സംസാരിച്ച് ദൈവത്തെ സ്തുതിച്ചു. ചുറ്റും പാർക്കുന്നവർക്കെല്ലാം ഭയമുണ്ടായി. യഹൂദിയ മലനാട്ടിലെങ്ങും ഈ വാർത്ത ഒക്കെയും പറഞ്ഞു. കേട്ടവർ എല്ലാവരും അത് ഹൃദയത്തിൽ നിക്ഷേപിച്ചു. ഈ പൈതൽ എന്താകും എന്ന് പറഞ്ഞു. കർത്താവിന്റെ കൈ അവനോട് കൂടെ ഉണ്ടായിരുന്നു. അവന്റെ അപ്പനായ സെക്കരിയാവ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി പ്രവചിച്ചു പറഞ്ഞത്, ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അനുഗ്രഹിക്കപ്പെട്ടവൻ. അവൻ തന്റെ ജനത്തെ സന്ദർശിച്ച് ഉദ്ധാരണം ചെയ്യുകയും ആദ്യമുതൽ തന്റെ വിശുദ്ധ പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തതുപോലെ നമ്മുടെ ശത്രുക്കളുടെ വശത്തു നിന്നും നമ്മെ പകയ്ക്കുന്ന എല്ലാവരുടെയും കയ്യിൽ നിന്ന് നമ്മെ രക്ഷിപ്പാൻ തന്റെ ദാസനായ ദാവീദിന്റെ ഗൃഹത്തിൽ നമ്മുടെ രക്ഷയുടെ കൊമ്പ് ഉയർത്തുകയും ചെയ്തിരിക്കുന്നത് നമ്മുടെ പിതാക്കന്മാരോട് കരുണ പ്രവർത്തിക്കേണ്ടതിനും നമ്മുടെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് നാം ആയുഷ്കാലമൊക്കെയും ഭയം കൂടാതെ തിരുമുമ്പിൽ വിശുദ്ധിയിലും നീതിയിലും തന്നെ ആരാധിപ്പാൻ നമുക്ക് കൃപ നൽകുമെന്ന് അവൻ നമ്മുടെ പിതാവായ അബ്രഹാമിനോട് ചെയ്ത സത്യവും തന്റെ വിശുദ്ധ നിയമവും ഓർത്തതുകൊണ്ടും ആകുന്നു. നീയോ പൈതലെ അത്യുന്നതിന്റെ പ്രവാചകൻ എന്ന് വിളിക്കപ്പെടും. കർത്താവിന്റെ വഴി ഒരുക്കുവാനും നമ്മുടെ ദൈവത്തിന്റെ ആർദ്ര കരുണയാൽ അവന്റെ ജനത്തിന് പാപമോചനത്തിൽ രക്ഷാപരിജ്ഞാനം കൊടുപ്പാനുമായി നീ അവന് മുമ്പായി നടക്കും. ഇരുളിലും മരണനിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശിച്ച് നമ്മുടെ കാലുകളെ സമാധാന മാർഗത്തിൽ നടത്തേണ്ടതിന് ആ ആർദ്ര കരുണയാൽ ഉയരത്തിൽ നിന്ന് ഉദയൻ നമ്മെ സന്ദർശിച്ചിരിക്കുന്നു. പൈതൽ വളർന്നു, ആത്മാവിൽ ബലപ്പെട്ടു. അവൻ ഇസ്രായേലിനെ തന്നെത്താൻ കാണിക്കും നാൾ വരെ മരുഭൂമിയിൽ ആയിരുന്നു.
ശക്തനായ നായകനായിരുന്ന മോശയ്ക്ക് ശേഷം ഇസ്രായേലിനെ നയിപ്പാൻ ദൈവം തെരഞ്ഞെടുത്ത യോശുവയോട് ദൈവം പല പ്രാവശ്യം പറയുന്ന വാക്കുകളാണ് ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക എന്നത്. ദൈവം തന്നോട് കൂടെ ഉണ്ടെന്നുള്ള വാക്തത്വമായി യോശുവയെ ഉറപ്പും ധൈര്യമുള്ളവനാക്കി മാറ്റിയത്. യോശുവ 1:9, നിന്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെയും നിന്നോടുകൂടെ ഉള്ളത് കൊണ്ട് ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക, ഭയപ്പെടരുത്, ഭ്രമിക്കരുത് എന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ചല്ലോ. ഈ വാക്കുകൾ പിന്നെയും പിന്നെയും ആവർത്തിക്കുന്നതായി കാണാം. ദൈവത്തിന് തന്റെ ജനത്തെക്കുറിച്ച് ഒരു ഉദ്ദേശം ഉണ്ടെന്നുള്ള കാര്യമാണ് ഈ രണ്ട് പുസ്തകത്തിൽ നാം വായിച്ച് കേട്ടത്. എന്നും ഏത് കാലത്തും ദൈവത്തിന് തന്റെ ജനത്തെ കുറിച്ചുള്ള ആഗ്രഹവും പ്രതീക്ഷയും അവർ ദൈവത്തെ സേവിക്കണം എന്നുള്ളതാണ്. ശത്രുവിന്റെ അടിമത്വത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ട ജനം ഭയം കൂടാതെ വിശുദ്ധിയിലും നീതിയിലും ദൈവത്തെ ആരാധിക്കേണ്ടവരാണ്. അതേ കാര്യം ആ സക്കരിയ പ്രവാചകൻ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് വിളിച്ച് പറയുന്നത്, നാം ആയുഷ്കാലമൊക്കെ ഈ ഭയം കൂടാതെ തിരുമുൻപിൽ വിശുദ്ധിയിലും നീതിയിലും തന്നെ ആരാധിക്കണം. അതിന് ദൈവം കൃപ നമുക്ക് നൽകും. ദൈവജനം ദൈവവചനം അനുസരിച്ച് ജീവിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. യോശുവ 1:8, ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്, അതിലെഴുതിയിരിക്കുന്ന പോലെ ഒക്കെയും പ്രമാണിച്ച് നടക്കേണ്ടതിന് നീ രാവും പകലും അത് ധ്യാനിച്ചുകൊണ്ടിരിക്കണം, എന്നാൽ നിന്റെ പ്രവൃത്തി സാധിക്കും, നീ കൃതാർത്ഥനായിരിക്കും. പ്രിയമുള്ളവരെ, നമ്മുടെ പ്രവൃത്തി സാധിക്കണമെങ്കിൽ, നാം കൃതാർത്ഥരായി തീരണമെങ്കിൽ, നാം ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ ദൈവവചനം അനുസരിക്കുവാൻ നാം തയ്യാറാകണം. സ്നേഹിതരെ, തിരക്കേറിയ ജീവിത സാഹചര്യങ്ങളിൽ ദൈവവചനം അനുസരിക്കുവാനും ധ്യാനിക്കുവാനും അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാനും നാം എത്രമാത്രം തയ്യാറാകുന്നുവെന്ന് ഈ ദിനങ്ങളിൽ ചിന്തിക്കുന്നത് നന്നായിരിക്കും. യോശുവയുടെ പുസ്തകം 2 നാം കാണുന്ന പ്രധാനപ്പെട്ട വസ്തുത, രാഹാബ് എന്ന സ്ത്രീ ഇസ്രായേലിന്റെ ദൈവത്തിലുള്ള അവളുടെ അസാധാരണമായ വിശ്വാസം പ്രകടിപ്പിക്കുന്നതായി നാം കാണുന്നു. അവൾ അവളുടെ ലൈഫിനെ റിസ്ക് ചെയ്താണ് അവളുടെ വിശ്വാസം എക്സ്പ്രസ് ചെയ്യുന്നത്, വ്യക്തമാക്കുന്നത്. അവളുടെ ശക്തമായ വിശ്വാസത്തിന്റെ വാക്കുകളാണ് യോശുവ 2:11 നാം കാണുന്നത്, നിങ്ങളുടെ ദൈവമായ യഹോവ തന്നെ മീതെ സ്വർഗത്തിലും താഴെ ഭൂമിയിലും ദൈവം ആകുന്നു. അവളുടെ ശക്തമായ വിശ്വാസം അവൾ പ്രവൃത്തിയിൽ വ്യക്തമാക്കി. ജീവനെ പണയം വെച്ച് ഒറ്റുകാരെ ഒളിപ്പിച്ചതിലൂടെയും കിളിവാതിൽക്കൽ അവൾ ചുവപ്പ് ചരണ് കെട്ടിയതിലൂടെയും ഇസ്രായേലിന്റെ ദൈവത്തിലുള്ളവളുടെ വിശ്വാസം അവൾ വിളംബരം ചെയ്യുകയായിരുന്നു. ആ വിശ്വാസം, ജീവിതത്തിലൂടെ കാണിച്ച വിശ്വാസം, പ്രവൃത്തിയിലൂടെ കാണിച്ച വിശ്വാസം അവളുടെ പിതൃഭവനത്തെയും രക്ഷിക്കുന്നതിന് കാരണമായി. യാക്കോബ് അപ്പോസ്തലൻ അവളുടെ വിശ്വാസത്തെക്കുറിച്ചും അവളുടെ പ്രവൃത്തിയെക്കുറിച്ചും പറയുന്ന ഇപ്രകാരമാണ്, വിശ്വാസത്തിന്റെ പ്രവൃത്തിയെക്കുറിച്ചും ഇപ്രകാരം പറയുന്നു. യാക്കോബ് 2:14, സഹോദരന്മാരെ, ഒരുത്തൻ തനിക്ക് വിശ്വാസമുണ്ടെന്ന് പറയുകയും പ്രവൃത്തികൾ ഇല്ലാതിരിക്കുകയും ചെയ്താൽ ഉപകാരം എന്ത്? ആ വിശ്വാസത്താൽ അവൻ രക്ഷ പ്രാപിക്കുമോ? വിശ്വാസവും പ്രവൃത്തികൾ ഇല്ലാത്തതായാൽ സ്വതവേ നിർജീവമാകുന്നു. രാഹാബ് എന്ന വേശിയും ദൂതന്മാരെ കൈക്കൊള്ളുകയും വേറൊരു വഴിയായി പറഞ്ഞയക്കുകയും ചെയ്തു. പ്രവൃത്തികളാലല്ലയോ നേരീകരിക്കപ്പെട്ടത്. ഇങ്ങനെ ആത്മാവില്ലാത്ത ശരീരം നിർജീവമായിരിക്കുന്നത് പോലെ പ്രവൃത്തിയില്ലാത്ത വിശ്വാസവും നിർജീവമാകുന്നു. പ്രവൃത്തിയില്ലാത്ത വിശ്വാസം ചത്തതാകുന്നു. അത് ദൈവവചനത്തിന്റെ ശക്തമായ ഒരു പ്രബോധനമാണ്. നമ്മുടെ വിശ്വാസത്തിനനുസരണമായ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ നിന്ന് വരുന്നില്ല എങ്കിൽ നമ്മുടെ വിശ്വാസം കൊണ്ട് യാതൊരു പ്രയോജനമില്ല. ദൈവത്തെ വിശ്വസിക്കുന്ന നാം ദൈവവചനം അനുസരിക്കേണ്ടവരാണ്. ദൈവവചനത്തിന്റെ പ്രമാണങ്ങളെ നാം ജീവിതത്തിൽ പകർത്തേണ്ടവരാണ്. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവരുമല്ല സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവരത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. കർത്താവ് യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ നിർവഹിച്ച വീണ്ടെടുപ്പിന്റെ വേലയെ നാം അംഗീകരിക്കുന്നത് മുതൽ വചനം പറയുന്ന സകല കൽപ്പനകളും അനുസരിക്കുവാൻ നമുക്ക് തയ്യാറാകാം. അതിന് സർവകൃപാലുവായ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്ന ഈ വചനങ്ങളാൽ ദൈവം രാവിലെ നമ്മെ അനുഗ്രഹിക്കും.